കൊണ്ടുവന്നത്. നാം വായിച്ചത് 2 കൊരിന്ത്യർ 10 4 മുതലുള്ള വാക്യങ്ങൾ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജടികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ആകയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. നോക്ക, ഇവിടെ നാം കാണുന്നത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ട് പൊങ്ങുന്ന ഒരു ഉയർച്ചയുണ്ട്. ഉയർച്ചയുണ്ട്. മനുഷ്യനാണോ? മനുഷ്യന് സങ്കല്പങ്ങളുണ്ട്. മനുഷ്യന് സങ്കല്പങ്ങളുണ്ട്, ഭാവനകളുണ്ട്. ഈ സങ്കല്പങ്ങൾക്കും ഭാവനകൾക്കും ഒക്കെ കേന്ദ്രത്തിലിരിക്കുന്നത് എന്താ? നാം ഒരു അതിനെ ഒരു വൃത്തത്തോട് ഉപമിച്ച് ചിന്തിച്ചാൽ ഏറ്റവും പുറത്തെ വൃത്തം ഒരുപക്ഷെ സങ്കല്പമാണോ, അതിനകത്ത് ഭാവനയാണോ, എന്തായാലും അതിന്റെ ഏറ്റവും കേന്ദ്രത്തില് ഇരിക്കുന്നത് അതൊരു വിചാരമാണ് എന്ന് ഇവിടെ പറയുന്നു. അതേത് വിചാരം? അത് ഒരു ഉയർച്ചയുടെ വിചാരമാണ്. നോക്കുക, അത് ദൈവത്തിന് വിരോധമാണ്. ദൈവത്തിന് വിരോധമാണ്. നാം ആ കാര്യങ്ങളെ കേൾക്കുകയായിരുന്നു. ദൈവത്തിന് വിരോധമായിട്ടുള്ള ഒരു ഉയർച്ച, ഒരു വിചാരം, അതെന്താണ്? അത് മറ്റൊന്നുമല്ല, ഞാൻ എന്നുള്ള ഭാവമാണ്. ഉന്നത ചിന്തയാണ്. നമ്മളിൽ തന്നെയുള്ള നമ്മുടെ പ്രശംസയാണ്. ഞാൻ എന്നുള്ള ആ ഒരു കാര്യമാണ് സത്യത്തില് ദൈവത്തിന് വിരോധമായിട്ടുള്ള സങ്കല്പങ്ങളുടെയും ഭാവനയുടെയും ഒക്കെ കേന്ദ്രത്തില് നമുക്ക് പറയാം സിംഹാസനമിട്ടിരിക്കുന്നത്. നമുക്ക് ദൈവവചനം ശ്രദ്ധിച്ചാല് നമുക്ക് അതറിയാൻ കഴിയും. ദൈവം പറയുന്നത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ട് ആദ്യമായിട്ട് ഉയർന്ന ചിന്ത എന്താണ്? യെശയ്യാവിന്റെ പുസ്തകത്തില് നാം ആ കാര്യം കാണുന്നുണ്ടല്ലോ. യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 14 അധ്യായത്തില് നാം ഒരു കാര്യം കാണുന്നുണ്ട്. എന്താണ്? അതിന്റെ 12 മുതൽ ഉള്ള വാക്യങ്ങളിൽ, അരുണോദയ പുത്രനായ ശുക്രാ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ നിൽക്കും. ഞാൻ ഇരുന്നകളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതിനോട് സമനാകും. നമുക്കറിയാം, യെഹെസ്കേലിന്റെ പുസ്തകം 28 ഇതേ കാര്യം തന്നെ ദൈവവചനത്തിൽ ആവർത്തിക്കുന്നുണ്ട്. എന്താണത്? അത് ആദ്യമായിട്ട് ദൈവത്തിനെതിരെ വന്ന ആ ചിന്തയാണ്. ലൂസിഫർ എന്ന് പറയുന്ന ദൈവത്തിന്റെ ഏറ്റവും ഉത്തമനായ, ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന, ഏറ്റവും പ്രധാനിയായിരുന്ന ഒരു ദൂതന്റെ ഹൃദയത്തില് വന്ന ചിന്തകളെ കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത്. ഈ ചിന്തകളിൽ ഒരു ദൈവദാസൻ പറഞ്ഞത് 5 പ്രാവശ്യം ഞാൻ എന്നുള്ള ആ വാക്ക് കടന്നു വരുന്നുണ്ട്. ഞാൻ, ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു പാപമാണ്. ഏറ്റവും അടിസ്ഥാനപരമായ പാപം എന്ന് പറയുന്നത് എന്താണ്? നിഗള ചിന്തയാണ്, ഞാൻ എന്നുള്ള പാപമാണ്. പിശാച് അവന് ഈ ലൂസിഫറെ ഈ ചിന്ത വന്നതോടെ അവൻ എന്തായി തീർന്നു? ഒരു പിശാചായി തീർന്നു. നോക്കുക, ഇവിടെ ഞാൻ പലപ്പോഴും ഞാൻ എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, ഇതിന് ഈ ഒരു ചിന്ത വരാൻ നമുക്കൊരു ജഡം ഉണ്ടാകണമെന്നില്ല. പലരും വിചാരിക്കുന്ന ഈ പാപമൊക്കെ ജഡത്തിൽ നിന്ന്, ജഡത്തിലല്ല. ഇവനാരായിരുന്നു? ഈ ലൂസിഫർ ആരായിരുന്നു? ഒരു ജഡമുള്ളവനായിരുന്നില്ല. അവന് ഒരു ആത്മരൂപി ആയിരിക്കുമ്പോഴാണ് അവന് എന്ത് വന്നത്? ഈ നിഗളത്തിന്റെ വന്നത്, നിഗളം വന്നത്, ഞാൻ എന്നുള്ള കാര്യം വന്നത്. പ്രിയമുള്ളവര്, നമ്മൾ പലപ്പോഴും ജഡത്തിലെ ഒത്തിരി പാപങ്ങളെ കാണുന്നവരാണ്. ഞാൻ അങ്ങ് രക്ഷപ്പെട്ടു പോകും. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് ജഡം വരുന്നതിനു മുമ്പേ ഉണ്ടായ ഏറ്റവും അടിസ്ഥാനപരമായ പാപം എന്ന് പറയുന്നത് നിഗളമാണ്. ക്യാപിറ്റൽ സിൻ എന്ന് പറയാവുന്നത് നിഗളമാണ്. ഇതാ നോക്കുക, ലൂസിഫർ അവന് ഒരു ജഡമില്ലാതിരിക്കെ അവൻ ആ പാപത്തിലെ വീണുപോയി. അവന് പിശാചായി മാറി. അതുപോലെ തന്നെ നാം ആദ്യത്തെ ഏദൻ തോട്ടത്തിലെ ആ പാപത്തെ കുറിച്ച് നമ്മൾ കാണുമ്പോഴും നമുക്ക് എന്ത് കാണാൻ കഴിയും? ആദമും ഹവയും, അവർക്കന്നെ ഒരു ശരീരമുണ്ടായിരുന്നു. പക്ഷെ അവർ എന്തല്ലായിരുന്നു? ഒരു നമ്മൾ ഇന്ന് ആത്മീയ അർത്ഥത്തിൽ പറയുന്ന തലത്തിൽ അവരൊരു ജഡമായിരുന്നില്ല, ഒരു ഫ്ലഷ് ആയിരുന്നില്ല. മനുഷ്യൻ എന്നാണ് ഈ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിലെ മനുഷ്യ ആദ്യമായിട്ട് ഫ്ലഷ് ജഡം എന്ന് പറയുന്ന ഭാഗം നമുക്കറിയാം. ആറാം അധ്യായം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വചനത്തില് മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, അവൻ ഫ്ലഷാണ്. എപ്പോഴാണ് ആദം ഹവ്വ ആദ്യത്തെ ആ മനുഷ്യരെ അവര് ജഡമായി തീർന്നത്, പാപം ചെയ്ത് ആ കാര്യം ഭക്ഷിച്ച് ദൈവത്തിന് വിരോധമായി ആ കാര്യം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു ഫ്ലഷ് ഉണ്ടായത്. നോക്കുക, പക്ഷേ ഈ പരീക്ഷ അവർക്ക് വന്നത് എപ്പോഴാണ്? അവർക്കൊരു ജഡമില്ലാതിരിക്കെ തന്നെ അവർക്ക് ഈ പരീക്ഷ വന്നു. എന്തായിരുന്നു ആ പരീക്ഷ? അടിസ്ഥാനപരമായി എന്തായിരുന്നു? ഈ ഇത് വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കാൻ എനിക്കറിയാം. എനിക്കെന്താണ് നല്ലത്? സഹോദരൻ ആ കാര്യം പറഞ്ഞു. എനിക്കെന്താണ് നല്ലതെന്ന് തീരുമാനിക്കാൻ എനിക്കറിയാം. എന്നെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കാൻ എന്നെ കൊണ്ടുവെക്കും. അതായിരുന്നു ഞാനെന്ന് പറയുന്ന ആ ഒരു കാര്യമായിരുന്നു ഹവ്വായെ സംബന്ധിച്ചിടത്തോളം, ആദത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി വന്ന ആ പാവം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇതേ ഉള്ളൂ. നാം പലപ്പോഴും മനുഷ്യനായ കുറച്ച് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മമാര് വന്നിട്ട് ചിലപ്പോ വിഷമത്തോടെ പറയും, ഇത്തവണ അവന് എന്താ പറയാ മിഡ് ടേം എക്സാമിനേഷന് രണ്ടാമത്തെ റാങ്കേ കിട്ടിയുള്ളൂ, ഒന്നാമത്തെ റാങ്ക് വേറൊരു കൊച്ചം കൊണ്ടുപോയി കളഞ്ഞു, എന്തോ മൂലവും ഇടിഞ്ഞു വീണു എന്ന് പറയുന്ന പോലെ, എന്തോ ഒരു അത്യാഹിതം സംഭവിച്ചു എന്ന് പറയുന്ന പോലെ അവർ പറയുന്നു. എന്താ ഇവിടെ ഈ പിശാച്? ഈ ലോകത്തെ മുഴുവൻ അവൻ വീണ് കഴിഞ്ഞപ്പോ ഈ നിലയിൽ കാര്യങ്ങളെ അങ്ങ് മാറ്റിമറിച്ചിരിക്കുക. ഞാൻ ഒന്നാമതെത്തണം, രണ്ടാം റാങ്ക് കിട്ടിപ്പോയാ പോയി, ഒന്നാമത് വരണം. ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങൾ പരീക്ഷയിൽ എഴുതരുതെന്നോ നല്ല മാർക്ക് വാങ്ങരുതെന്നോ അല്ല, പക്ഷേ ഏതൊരു ആത്മാവിനാലാണ് ഈ ലോകം ഭരിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാവണം. ഓ, ഇതൊരു ജഡം, മനുഷ്യന് ജഡം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായ ആദ്യത്തെ ആ പാപമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും കേന്ദ്രത്തിൽ സിംഹാസനമിട്ടിരിക്കുന്ന ഈ സങ്കല്പങ്ങളുടെയും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ സങ്കല്പങ്ങളുടെയും എല്ലാ ഭാവനകളുടെയും കേന്ദ്രത്തിൽ സിംഹാസനമിട്ടിരിക്കുന്നത് ഞാൻ എന്നുള്ളൊരു ഭാവമാണ് ഞാൻ എന്നുള്ളത്. നാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലതരം കാര്യങ്ങളെ ചിന്തിച്ചു നോക്കിയാൽ അത് അവസാനം അത് നമ്മൾ അനലൈസ് ചെയ്ത് വരുമ്പോ എഴുതി വന്ന് നിൽക്കും ഞാൻ. സഹോദരൻ എന്നാലും എന്നോട് മിണ്ടിയില്ല. അതിന്റെ അർത്ഥം എന്താ? എന്നോട് വന്ന് മിണ്ടത്തക്കവണ്ണം ഞാനാണൊരു ഭേദപ്പെട്ട ആളാണ്, ഞാനൊരു കേമനാണ് എന്നാണ് അതിന്റെ അടിസ്ഥാനപരമായ കാര്യം. ഞാൻ എന്നാലും സഹോദരി എന്നെ കണ്ടിട്ട് ആ കാര്യത്തെ കുറിച്ച് വേണ്ടതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാതെ പോയി കഴിഞ്ഞു. ഞാനാരാ? ഞാൻ എല്ലാ എക്സ്പ്ലനേഷനും സ്വീകരിക്കത്തക്കവണ്ണം ഒരു പ്രധാനപ്പെട്ട ആളാണ്. പാപങ്ങളെ കുറിച്ച് നമുക്കറിയാം, മോഷണം അതിന്റെ ഇതെന്താണ്, മറ്റൊരാളുടെ വസ്തു അത് അയാൾ തന്നെ എനിക്കാ കൂടുതൽ പറ്റുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മോഷ്ടിക്കുന്നത്. കൊലപാതകം, എന്റെ മുമ്പിൽ അവൻ നിൽക്കാൻ യോഗ്യനല്ല, അവൻ ഇല്ലായ്മയാകണം, അവിടെയും ഞാൻ എന്നുള്ള പാപമാണ്. വ്യഭിചാരം, എനിക്കാണ് ഈ കാര്യങ്ങളുടെ സുഖം വേണ്ടത്, അവിടെയും തിന്മ തുടങ്ങുന്നത് ഞാൻ എന്നുള്ള പാപത്തിലാണ്. നോക്കുക, ഏത് പാപത്തെ നമ്മൾ എടുത്തു നോക്കിയാലും അതെല്ലാം നമ്മള് അനലൈസ് ചെയ്ത് വരുമ്പോ ഞാനെന്നുള്ള ഒരു കാര്യത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ബൈബിളിൽ എന്തിനാ ഈ താഴ്മയെ കുറിച്ച് ഇത്രയേറെ പറയുന്നത്. ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് താഴ്മ നമ്മുടെ മീറ്റിംഗിൽ എവിടെ വന്നാലും താഴ്മയെ കുറിച്ച് പ്രസംഗിക്കുന്നു. എന്താ ഈ താഴ്മയെന്ന് പറയുന്നത്? എന്താ താഴ്മയെന്ന് പറയുന്ന ഞാനെന്ന പാവത്തിൽ നിന്ന് നമ്മൾ എത്രത്തോളം താഴോട്ട് ഇറങ്ങി വരുമോ എന്നുള്ളതാണ് അവിടെ ആ നടക്കുന്നത്. ഫിലിപ്പിയർ കഴിഞ്ഞ ലേഖനത്തിലാണല്ലോ നാം ആരംഗം കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ആ ഭാഗം, യേശു ക്രിസ്തു എന്ത് ചെയ്തു? ഫിലിപ്പിയർ രണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അവിടുന്ന് ദൈവപുത്രനായിരിക്കെ അവിടുന്ന് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. നോക്കുക, അതിന്റെ താഴെയുള്ള വാക്യങ്ങളാണ് നമുക്ക് പലപ്പോഴും കൂടുതൽ സന്തോഷമുള്ള ഒരു വാക്യങ്ങൾ. എന്താ? അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിന് മേലായ നാമം നൽകി. ഈ മേലായ നാമം അവന് നൽകി, അവനെ മേലിൽ ഇരുത്തിയതിന് മുമ്പ് ഒരു കാര്യം സംഭവിച്ചു. താഴ്മയുടെ 7 പടികൾ അവൻ ഇറങ്ങി വന്നു. അവൻ ദൈവരൂപത്തിൽ ഇരിക്കുക ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ തന്നെ താൻ താഴ്ത്തി. നോക്കുക, ആ ഒരു കാര്യം ഈ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന ആ ഉയർച്ചയെ ഇടിച്ചു കളയാൻ ആ ഒരു കാര്യമേ ഉള്ളൂ. അതിന്റെ മൂർത്തിമത് ഭാവമാണ്, ആ താഴ്മയുടെ മൂർത്തിമത് ഭാവം ആരാണ്? യേശു ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, ഇന്നും ദൈവപരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചയെ, ആ ചിന്തയെ, ഞാനെന്ന പാവത്തെ, ആ കേന്ദ്രത്തിലെ സിംഹാസനം ഇട്ടിരിക്കുന്ന ആ ചിന്തയെ, അതിനെ ഇടിച്ചു കളവാനുള്ള ശക്തി എന്ന് പറയുന്നത് എന്താണ്? അത് ഈ താഴ്മ തന്നെയാണ്. താഴ്മയുടെ മൂർത്തിമത് ഭാവമായ യേശു ക്രിസ്തു തന്നെയാണ്, യേശുവാണ്. നമ്മൾ വിചാരിക്കുന്നെങ്കിൽ ഞാൻ ഇനി മുതൽ ഞാൻ എത്രയോ അങ്ങ് താഴ്മ അങ്ങ് ചിന്തിക്കാം, ഞാന് ശരി ഇനി മുതൽ പാൻറ് ഇടുന്നില്ല, മുണ്ടുകൊടുത്ത് അങ്ങ് നടന്നേ. അവര് ഇതൊന്നും കൊണ്ട് ഒന്നും രക്ഷപ്പെടുകയില്ല. ഞാൻ മുണ്ടുകൊടുക്കുന്ന ഒരാളാ, എത്രയോ അഹങ്കാരിയായ ഒരാളാ ഞാനെന്ന് എനിക്കറിയാം. അപ്പോ ഇന്ന് മുതൽ ലെക്സ് ഓപ്പ് മാറ്റി വെച്ച് ലൈഫ് ബോയ് സോപ്പ് ഉപയോഗിച്ചുകളെ, രക്ഷപ്പെടുകയില്ല. ചെരുപ്പ് മൂന്ന് വട്ടം തുന്നിയോണ്ട് നടന്നാലും നിനക്ക് രക്ഷയില്ല, നിന്നിൽ നിന്ന് നിനക്ക് രക്ഷയില്ല. ഈ ഞാനായിട്ടൊത്തിൽ ശ്രമിച്ച് താഴ്മ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ എന്ത് പറ്റിയില്ല, നടക്കില്ല. മത്തായി എഴുതിയ സുവിശേഷത്തിന് നാം ഒരു രംഗം കർത്താവിന്റെ വാക്കുകൾ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ. മത്തായി എഴുതിയ സുവിശേഷം 12 അധ്യായത്തിലാണെന്ന് തോന്നുന്നു, കർത്താവ് പറയുന്നുണ്ട്. അതിന്റെ 29 വചനം, മത്തായി എഴുതിയ സുവിശേഷം 12:29, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളവാൻ എങ്ങനെ കഴിയും? നോക്കുക, ബലവാനെ പിടിച്ചു കെട്ടണം ആദ്യം, എന്നിട്ടേ ബലവാന്റെ വീട്ടിൽ ചെന്ന് അവന്റെ കോപ്പ് കവർന്ന് കളവാൻ കഴിയുള്ളൂ. ഇന്നത്തെ കാലത്ത് കവർച്ചകളൊക്കെ വളരെ വ്യാപകമായിരിക്കുമ്പോൾ നമുക്ക് ഈ കാര്യം അറിയാം. എന്ത് ചെയ്യും? വീട് തുറന്ന് അകത്ത് കയറിയിട്ട് ആദ്യം എന്ത് ചെയ്യും? വീട്ടുകാരനെ പിടിച്ചു കെട്ടും. വീട്ടുകാരനെ പിടിച്ചു കെട്ടി മതിലിനോട് ചേർത്ത് കെട്ടി വായിൽ തുണിയും തിരികെ കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ ഭദ്രം. പിന്നെ വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങളോ പണമോ എടുക്കാം എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ഇവിടെ പറയുന്നു, ബലവാനെ ആദ്യം പിടിച്ചു കെട്ടിയാൽ മാത്രമേ അവന്റെ വീട്ടിലെ അവന്റെ ഈ കോപ്പുകൾ നമുക്ക് കവർന്നെടുക്കാൻ ഒക്കുള്ളൂ. ആരാണ് ഇവിടെ ബലവാൻ? ഇത് പിശാചാണ്. അവനാണ് ബലവാൻ. അവനെ പിടിച്ചു കെട്ടിയിട്ട് മാത്രമേ അവന്റെ വസ്തുവകകളായ ഈ നിലയിലുള്ള പലതരം ചിന്തകള്, ദൈവത്തിന് വിരോധമായി പൊങ്ങുന്ന പലതരം കാര്യങ്ങള്, അതിനെയെല്ലാം ഓ കവർന്ന് മാറ്റുവാനായിട്ട് കഴിയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യം സംഭവിക്കണമെങ്കിൽ ആർക്കേ നമ്മളെ സഹായിക്കാൻ കഴിയുള്ളൂ? നോക്കുക, അതിന്റെ തൊട്ട് മുകളിലുള്ള വാക്യം, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം, ബലവാനെ പിടിച്ചു കിട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്ന് കളവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം. നോക്കുക പ്രിയമുള്ളവരെ, ഈ നമ്മുടെ ഹൃദയത്തിലെ ഈ ഞാനെന്ന് പറയുന്ന ആ പിശാചിന്റെ തനിമയായിട്ടുള്ള ആ അതിനെ പിടിച്ചു കെട്ടാൻ ആർക്ക് കഴിയും? ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വാക്കാണത്. യേശു ക്രിസ്തു പറയുകയാണ്, ഞാനാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നു. പുറത്താക്കുമ്പോൾ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ എത്തിയിരിക്കുന്നു. സ്പഷ്ടം, ഞാൻ അത് വേറൊരു ട്രാൻസ്ലേഷൻ നമ്മൾ വായിക്കുന്നത്, ഞാൻ എന്റെ വിരലുകൊണ്ട്, ഞാൻ ബൈ മൈ ഫിംഗർ, എന്റെ വിരലുകൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഓ നോക്കുക, യേശു വന്ന് ആ നിലയില് അതിനെ പുറത്താക്കി കഴിയുമ്പോൾ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി തീരും. നാം ഇവിടെ ഇതാതിന്റെ ആ അധ്യായത്തിൽ തന്നെ അതിന്റെ ഒടുവിലായിട്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നതിനെ കുറിച്ചൊരു ഉപമ കർത്താവ് പറയുന്നുണ്ടല്ലോ. അതിന്റെ 43 മുതലുള്ള വചനങ്ങൾ, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലത്ത്, അത് അവിടെ ആ ഭാഗങ്ങൾ നാം ചിന്തിക്കുമ്പോൾ, ഒരാള് വീട് അടിച്ചു വാരി എല്ലാം ഉള്ളിലുള്ള ഭൂതങ്ങളെയെല്ലാം പുറത്താക്കി. അത് അവന്റെ സ്വന്തം പ്രയത്നമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവന്റെ സ്വന്തം പ്രയത്നമായിട്ട് അവന് അശുദ്ധ ചിന്തകളെ എല്ലാം പുറത്താക്കി വീട് അടിച്ച് ഭംഗിയാക്കി വെച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ പുറത്തു പോയ അശുദ്ധാത്മാക്കളെല്ലാം, നമ്മുടെ ഈ കോണ്ടക്സ്റ്റിൽ നമുക്ക് അശുദ്ധ ചിന്തകളെ കുറിച്ച് ചിന്തിക്കാം, ഇവയെല്ലാം എന്ത് ചെയ്തു? ഇവ വന്ന് 7 വന്ന് ഇതിന്റെ അടുത്ത് കയറി പാർത്ത് അവന്റെ സ്ഥിതി പഴയതിനേക്കാൾ വഷളായിട്ട്. ഈ ഉപമയിലെ ആള് ബുദ്ധിയുള്ള ആളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനേമായിരുന്നു? ഇതിനെയെല്ലാം പുറത്താക്കി കളഞ്ഞ് അത് കൊള്ളാം, വീട് അടിച്ചുമാരി കൊള്ളാം, നീ നിന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു, ഓ നീ പാട്ടുപാടാനായിട്ടും മീറ്റിങ്ങൾക്ക് പോകാനായിട്ടും ഒക്കെ തീരുമാനിക്കുന്നു, കൊള്ളാം, എല്ലാം കൊള്ളാം, അടിച്ചു വരുന്നതെല്ലാം കൊള്ളാം. പക്ഷേ അടിച്ചു വാരി കഴിഞ്ഞിട്ട് പിശാചിന് പേടിയുള്ള ഒരാളെ അവിടെ കൊണ്ടുവന്ന് വെക്കണം. ആ അതാരാണ്? കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു അവിടുന്ന് അവിടെ വന്നു കഴിയുമ്പോൾ അവിടുന്ന് അവിടെ വളരണം, വളർന്ന് നിറയണം. നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഈ പുറത്തു പോയവൻ ഏഴ് ആത്മാക്കളെ കൊണ്ട് വരുമ്പോ എന്ത് കാണാൻ കഴിയും? അവൻ അവിടെ ഒഴിഞ്ഞു കാണുകയില്ല. അവിടെ വേറൊരാളുണ്ട്, വേറൊരു ഉടമസ്ഥനുണ്ട്. ആ ഉടമസ്ഥൻ ആ വീടിന്റെ ഏതെങ്കിലും ഒരു കോണിക്ക് അങ്ങനെ ഇരിക്കുകയല്ല, ആ വീട് മുഴുവൻ ഭരിച്ച് നിയന്ത്രിച്ച് അവന്റെ പ്രഭാവം അവിടെ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. നാം കാണുന്നത് തന്നെ ഈശോയുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, ദൈവത്തിന്റെ പ്രഭാവം സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു എന്ന് കാണുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ ആ ചക്രവാളം മുഴുവൻ ദൈവത്തിന്റെ നാമ കർത്താവിന്റെ ആ നിലയിലുള്ള പ്രഭാവം അത് നിറഞ്ഞിരുന്നാൽ പിന്നീട് എന്ത് സംഭവിക്കുകയില്ല, ഇവനെ കടന്നു വരാനായിട്ട് കഴിയില്ല. പ്രിയമുള്ളവരെ, നാം എന്താണ് പറഞ്ഞത്? നാം പറഞ്ഞത് എന്താണ്? ഇതിന്റെ തുടക്കം നമ്മുടെ ഒരു തീരുമാനത്തിലല്ല. ഞാൻ ഇന്നു മുതൽ താഴ്മയുള്ള ചിന്തകളിലായിരിക്കും, ഇന്നു മുതൽ ഞാൻ അശുദ്ധ ചിന്തകളെ പുറത്തു കളയും എന്ന് പറഞ്ഞ് നീയോ ഞാനോ അതിനായിട്ട് ശ്രമിച്ചാൽ നല്ല രീതിയിലുള്ള ശ്രമങ്ങൾ നല്ലതാണ്, അടിച്ചു വരുന്നത് നല്ലതാണ്. പക്ഷേ അവിടെ ആരുണ്ടാവണം? അവിടെ ഈ ബലവാനെ പിടിച്ചു കെട്ടാനായിട്ട് ഒരുവൻ ഉണ്ടാവണം. അവൻ വന്ന് കർത്താവിന് മാത്രമേ ഇവനെ പിടിച്ചു കെട്ടാനായിട്ട് കഴിയുള്ളൂ. പിടിച്ചു കെട്ടിക്കഴിഞ്ഞാൽ അവന്റേതായ ചിന്തകളും തെറ്റായ കാര്യങ്ങളെ എല്ലാം പുറത്താക്കി കളയാനും അവിടെ യേശുക്രിസ്തു തന്നെ അവിടുന്ന് പ്രധാനിയായിട്ട് അവിടെ സിംഹാസനമിട്ട് ഇരുന്ന് അവന്റെ പരിജ്ഞാനം അത് വർദ്ധിച്ചു വരുന്നു. നോക്കുക, ഈ കർത്താവിന്റെ പരിജ്ഞാനത്തെ കുറിച്ച് പറയുമ്പോ, ദൈവത്തിന്റെ പരിജ്ഞാനത്തെ കുറിച്ച് പറയുമ്പോ പൗലോസ പിന്നീട് പറയുന്ന പല ഭാഗങ്ങളുണ്ട് അവന്റെ പരിജ്ഞാനം. ആ പരിജ്ഞാനം നമുക്ക് വർദ്ധിച്ചു വരുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ വർത്തമാനമായിട്ട് വരണം. അല്ലാതെ ഏതെങ്കിലും ഒരു കാലത്ത് കർത്താവിനെ സ്വീകരിച്ചു എന്ന് പറയുകയല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ ആ മുഴുവൻ മുറി മുഴുവനും അവിടുത്തെ പ്രഭാവം കൊണ്ട് നിറയണം. ഞാൻ ഇന്നിത് പറയുമ്പോ കർത്താവിനെ ആ നിലയില് ഒരു തുടക്കം തങ്ങളുടെ ജീവിതത്തിൽ കുറിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഓ നിങ്ങൾ പലതിന്റെ പിന്നാലെ അലഞ്ഞു നടന്നാലും അവിടെ യേശുക്രിസ്തുവിനെ കൊണ്ടുവന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വായിച്ചാൽ മാത്രമേ കാര്യങ്ങളുടെ ഒരു തുടക്കമാവുകയുള്ളൂ. അങ്ങനെ ഒരു തുടക്കം കിട്ടിയവരെ സംബന്ധിച്ചും, അങ്ങനെയുള്ളവരാണല്ലോ ഭൂരിപക്ഷം പേരും നമ്മളിവിടെ ആയിരിക്കുന്നത്, നമ്മളെ സംബന്ധിച്ചും നമ്മുടെ ഒരു തീരുമാനത്തിലോ നമ്മുടെ സ്വന്തം ശക്തിയിലോ ഓ നമുക്ക് ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. കർത്താവ് തന്നെ നമ്മുടെ ജീവിതം, നമ്മുടെ ആ ഹൃദയ മുറി മുഴുവൻ അവിടുന്ന് നിറഞ്ഞിരിക്കട്ടെ. അതിനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. എങ്ങനെയാണ് ഇത് നോക്കുന്നത്? ദൈവത്തെ എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിലെ മുഴുവൻ ആ കാര്യങ്ങളും കർത്താവിനായിട്ട് കൊടുക്കാനായിട്ട് ഒക്കുന്നത്? അല്ലെങ്കിൽ തെറ്റായ ചിന്തകൾ പുറത്തു കളഞ്ഞിട്ട് പോസിറ്റീവായ ചിന്തകൾ, ആത്മീയ ചിന്തകളെ കൊണ്ട് മാത്രം മനസ്സ് നിറയ്ക്കാനായിട്ട് ഒക്കുന്നത് എങ്ങനെയാണ്? ഓ കർത്താവിനെ ധ്യാനിക്കുക, കർത്താവിന്റെ സൗന്ദര്യത്തെ കാണുക. നമ്മൾ പലപ്പോഴും നമ്മളാണ് പ്രധാനപ്പെട്ട ആൾ. കാര്യങ്ങളോടടുത്ത് വരുമ്പോൾ നമ്മളാണ് പ്രധാനപ്പെട്ട ആൾ. നമുക്ക് പ്രധാനപ്പെട്ട ഒരാളായിട്ട് ഇരിക്കാൻ വെക്കും. എങ്ങനെ വെക്കും? പൗലോസ് പറഞ്ഞു, നമുക്ക് എപ്പോഴെങ്കിലും പ്രധാനിയായിട്ട് ഇരിക്കാൻ വെക്കുമോ? പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഭാവിയിൽ പ്രധാനി. സഹോദര സഹോദരി, നിനക്ക് എപ്പോഴെങ്കിലും പ്രധാനിയാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഓ പൗലോസിനോട് ചേർന്ന് പറയണം, ഞാൻ എന്താണ്? ഭാവിയിൽ പ്രധാനി. ഇവരിൽ ഒന്നാമൻ, പാപികളിൽ ഞാൻ ഒന്നാമൻ. അവിടെ മാത്രം നമുക്ക് ഒന്നാം സ്ഥാനം എടുക്കാനായിട്ട് കഴിയും. അതെങ്ങനെ ഒക്കും? ഓ ഞാന് ചിലരെന്നിട്ട് ഞാനങ്ങ് പൊടിയും പുഴുവും ഇങ്ങനെയങ്ങ് താഴ്ത്തി പറഞ്ഞ കാര്യം നടക്കുമോ? പാപിയിൽ പ്രധാനിയാണ് നമ്മളെന്ന് കാണണമെങ്കിൽ നമ്മൾ എന്ത് കാണണം? കർത്താവിനെ കണ്ടാലേ ആ താരതമ്യത്തിൽ നിന്ന് മാത്രമേ ഞാൻ എത്ര വലിയ പാപിയാണ് എന്നുള്ള ബോധ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. പലരും കർത്താവിനെ ആ നിലയിൽ കാണുന്നില്ല. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഹൃദയദൃഷ്ടിയൊന്ന് പ്രകാശിച്ച് കർത്താവിനെ കുറിച്ചുള്ള ആ പരിജ്ഞാനം അതൊന്ന് വർദ്ധിച്ചു വന്നിരുന്നെങ്കിൽ. സഭയിലുള്ളവരെ കുറിച്ചും പൗലോസ് പ്രാർത്ഥിക്കുന്നത് അതാ. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഒക്കുന്നത്, കർത്താവേ നിന്റെ തേജസ് എന്നെ ഒന്ന് കൂടുതൽ കാണിക്കണം, നിന്റെ ആ മഹത്വം എന്നെ കൂടുതൽ കാണിക്കണം, നിന്റെ വിശുദ്ധി എന്നെ കൂടുതൽ കാണിക്കണമേ. അങ്ങനെ കാണിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഞാന് ഭാവിയിൽ പ്രധാനിയാണ്, ഞാന് കുറ്റവാളികളിൽ ഒന്നാമനാണ്, ഞാൻ നരകത്തിന് മാത്രം യോഗ്യനാണ് എന്നുള്ളത് കാണുമ്പോ ഓ അവിടെയാണ് ആ താഴ്മയുള്ളത്. കർത്താവ് ആ നിലയിൽ നമ്മുടെ ഹൃദയങ്ങളില് ആ നിലയില് വാഴുന്ന ആ ഇടയാകും. അപ്പോഴ് നമ്മുടെ ചിന്തകൾ നമ്മൾ തന്നെ ശ്രമിക്കുന്നതിനപ്പുറത്ത് കർത്താവ് തന്നെ കാര്യങ്ങളെ നിയന്ത്രിക്കും. ഈ നിലയിലെ ജീവിതത്തെ കർത്താവിനായിട്ട് സമ്പൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ ആരെ തയ്യാറാകും? ഞാനിത് പറയുന്നത് ആദ്യമായി ചെയ്യുന്നവരെ കുറിച്ചും അല്ലാതെ വർഷങ്ങളായിട്ടുള്ളവരെ കുറിച്ചും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. റോമർ കെഴുതിയ ലേഖനം 12 ആദ്യത്തെ വചനങ്ങൾ കർത്താവിന്റെ ദാസനെ പറഞ്ഞല്ലോ, നാം എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നാം മുമ്പേ ഒരു പാട്ടുപാടി, ഞാൻ എന്റെ ഹൃദയം കർത്താവിനായിട്ട് നൽകാനാണ്. അത് കൂടെ കൂടെ പാടുന്ന എന്തിനാ? കൂടെ കൂടെ അത് വേണം, കൂടെ കൂടെ അത് വേണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിനായിട്ട് പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു ദൈവദാസനെ പറഞ്ഞു, ഒരു ദൈവദാസൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു, നാം എത്ര മുന്നോട്ട് പോയാലും, അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു, 1000 മുറിയുള്ള ഒരു ഹോട്ടല് നിങ്ങളെ സങ്കല്പിക്കുക, 1000 മുറിയുള്ള ഒരു ഹോട്ടൽ. ആ മുറിയില് 900 മുറിയിലും നല്ല വെളിച്ചമുണ്ട്. പക്ഷേ 100 മുറികളില് ഇരുട്ടാണെങ്കിലും വെളിയിൽ നിന്ന് നമ്മൾ നോക്കുക. നമ്മളിപ്പോ രാത്രിയിലൊക്കെ വരുമ്പോ ടൗണിലൊക്കെയുള്ള പല വലിയ ഹോട്ടലുകളൊക്കെ നോക്കി പുറത്തു നിന്ന് കാണാമല്ലോ. അത് ഹോട്ടലുകളിൽ നോക്കിയാൽ ചില മുറികളിൽ എന്തില്ല? വെളിച്ചമില്ല. 900 മുറികളിലും വെളിച്ചമുണ്ട്. സഹോദര, നീ പറയുകയാണ്, ഞാൻ 5 കൊല്ലമായിട്ട് മീറ്റിങ്ങിന് വരുന്നു, എനിക്കുള്ള കാര്യങ്ങളിലെല്ലാം ഞാൻ ആ വിജയം നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാലും ഈ 1000 മുറിയിലെ ലൈറ്റ് തെളിഞ്ഞിട്ടില്ല. ഇനിയും ചില മുറികൾ എന്താണ്? കർത്താവിന്റെ അധിവാസം കടന്നു വരാത്ത ചില മേഖലകളിൽ ഇപ്പോഴുമുണ്ട്. നിനക്കത് പറയാൻ കഴിയണം കർത്താവേ. ഹൃദയം എനിക്ക് നിൻ സ്നേഹത്താൽ നിറവാനെന്ന് പറയുമ്പോ ഓ ഹൃദയത്തിൽ കർത്താവുണ്ട്, പക്ഷേ ചില മുറികളിൽ ഇപ്പോഴും ഇരുട്ടുണ്ടല്ലോ കർത്താവേ. ചിലതിനെ കുറിച്ച് എനിക്ക് ഇപ്പോഴും വെളിച്ചം കിട്ടുന്നില്ലല്ലോ കർത്താവേ. അവിടെ കൂടെ നീ പ്രവേശിക്കണമേ. ആ മുറികളോടെ ഞാൻ തുറന്നു തരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ആരെ പേടിക്കണ്ട? പിശാചിനെ പേടിക്കണ്ട. ആന പുറത്തിരിക്കുമ്പോ പട്ടിയെ പേടിക്കണോ എന്നൊരു ചോദ്യമുണ്ട്. കർത്താവ് കൂടെ നിന്നപ്പം പിന്നെ പിശാചിനെ പേടിക്കണോ? ഒരു ദൈവദാസൻ ഇവിടെ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഒരു ഉദാഹരണം പറഞ്ഞു. 10 അനുശേഷം പട്ടി അദ്ദേഹത്തിന് നേരെ കുറച്ചുകൊണ്ട് വരികയാണ്. പട്ടിയെ കണ്ടാൽ അദ്ദേഹം ചെയ്യും, ഏത് മനുഷ്യനാണേലും തിരിച്ചോടും. 10 അനുശേഷം പട്ടി നമ്മുടെ നേരെ വന്നാൽ ആരും തിരിച്ചോടും. പക്ഷെ അദ്ദേഹം ഒരു കാര്യം ചെയ്തു, അടുത്ത തവണ പട്ടികളെ നേരിടാനായിട്ട് വന്നപ്പം അദ്ദേഹം കൂടെ ഒരു സിംഹത്തെ കൂടെ മെരുക്കി കൂടെ കൊണ്ടുവന്നു. ഇത്തവണ 10 പട്ടികൾ ആദ്യം കുറച്ചു വന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന സിംഹത്തെ കണ്ടപ്പോ 10 പട്ടികളും വാല് കാലിന് നടുക്കാക്കി തിരിഞ്ഞോടി. സഹോദര സഹോദരി, നമ്മള് യഹൂദയുടെ സിംഹമായ കർത്താവിനോടൊപ്പം നടക്കുമ്പോഴാണ് നമുക്ക് ജയമുള്ളത്. അല്ലാതെ നിനക്ക് ഒറ്റയ്ക്ക് 10 അൽത്തേഷനായികളെ നേരിടാനുള്ള ശക്തിയില്ല. കർത്താവിനെ മുറുകെ പിടിക്കാം. കർത്താവിനോട് പറയാം, കർത്താവേ, നിന്നെ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലായതിനേക്കാളും കൂടുതൽ എനിക്ക് മനസ്സിലാകണം. കർത്താവ് ഓ 5000 പേരെ പോഷിപ്പിച്ച ഒരു കർത്താവിനെ അത് അറിയണം, അതൊരു തലത്തിൽ അറിയണം. പക്ഷെ അതിനേക്കാളും എനിക്ക് അറിയാൻ ആഗ്രഹം താഴ്മയുടെ മൂർത്തിമത്ഭാവമായ കർത്താവിനെയാണ്. ഓ കർത്താവ് ചെയ്ത ശുശ്രൂഷകൾക്കപ്പുറത്ത് കർത്താവിന്റെ ജീവിതത്തിൽ അവിടുന്ന് ആ 7 പടികൾ താണു വന്ന് തന്നെ തെറ്റിദ്ധരിച്ചവരുടെ മുമ്പാകെ സ്വയം നീതീകരിക്കാതെ സ്വയം ന്യായീകരിക്കാതെ സ്വന്തം ന്യായങ്ങളെ വിട്ടുകൊടുത്ത് ആ നിലയിൽ പോയ ഒരു കർത്താവിനെ കൂടുതൽ അറിയുമ്പം ആ സിംഹം നമ്മുടെ വലതുഭാഗത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഒരുവൻ മുന്നോട്ട് വരുമ്പം അവനെ കണ്ടുകൊണ്ട് ആര് പേടിച്ചോടും? പിശാചി പേടിച്ചോടും. പിശാചിനെ പേടിപ്പിക്കുന്ന ആളുകളായിട്ട് നമുക്ക് തീരാം. ഓ പണ്ട് ചെകുത്താനെ കൊല്ലി എന്ന് കേട്ടിട്ടുണ്ട്. ചെകുത്താൻ എല്ലാവരെയും കൊല്ലുന്നവനാണ്. ഈ ആൾ ആരാണ്? ചെകുത്താനെ കൊല്ലിയാണ്. നമുക്കൊരു ചെകുത്താനെ കൊല്ലികളായി മാറണം. എങ്ങനെയൊക്കും നമ്മുടെ ശ്രമം കൊണ്ട് നാളെ മുതൽ ഞാനാകാം എന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. മറിച്ച് നമ്മളോടൊപ്പം യഹൂദയുടെ സിംഹമായ കർത്താവിനെ നമ്മോടൊപ്പം കൊണ്ട് നടന്നാൽ അവിടുന്ന് നമ്മളോട് നടക്കത്തക്കവണ്ണം നമ്മോടൊപ്പം നടക്കത്തക്കവണ്ണം നാം അത് യോഗ്യരായിട്ട് നമ്മളെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കുകയും കർത്താവിനോടൊപ്പമുള്ള ആ കൂട്ടായ്മ ഭംഗപ്പെടാതെ നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ പിശാചുക്കൾ നിറയ്ക്കും, പിശാചുക്കൾ നിറയ്ക്കും. ഇവിടെ ഒരു ദൈവപുരുഷനുണ്ട്, പിശാചുക്കൾ ഇതിലേ പോകുമ്പോൾ പറയും പതുക്കെ നടക്ക്, ഇവിടെ ഒരു ദൈവപുരുഷനുണ്ട്, നമ്മുടെ കാലടി കേൾക്കരുത്, മിണ്ടാതെ ഓ 10 രാജ്യങ്ങൾ പോവുകയാണ് ചെയ്യുന്നത്. പിശാചിനെ പേടിപ്പിക്കുന്ന ചെകുത്താനെ കൊല്ലികളായ വിശ്വാസികൾ ആ നിലയിൽ ഈ കാലഘട്ടത്തിലായിരിക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? ഇന്ന് പല വിശ്വാസികളും ചെകുത്താനെ പേടിച്ചു ഓടുക. അയ്യോ, അവിടെ ആരാണ്ട് ശൂദ്രം ചെയ്തിരിക്കുന്നു, ഇവിടെ ആരാണ്ട് തകട് കുഴിച്ചിട്ടു, മറ്റേടത്ത് എന്നൊന്ന് പ്രാർത്ഥിപ്പിച്ചാൽ, ഒരു ദൈവദാസനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാൽ ചിലപ്പം. സഹോദര, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നിനക്ക് തന്നെ ഭൂതങ്ങളെ പേടിപ്പിക്കുന്ന ഒരുവനായി തീരാനായിട്ട് ഒക്കും. എങ്ങനെ? ഓ, ഞാൻ എന്റെ വിരലുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞവനോടൊപ്പം നീ നടക്കുമ്പം അത് സാധിക്കും. അനുഗ്രഹീതമായ ഒരു ജീവിതമാണ്. ഈ ജീവിതത്തിനായിട്ട് നമുക്ക് കൊതിക്കാം. ഇതിനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയമുള്ളവരെ, ഇത് ഞാൻ പറയുമ്പോൾ ഇന്ന് മീറ്റിംഗിന് വന്നിട്ട് ആദ്യമായിട്ട് കർത്താവുമായിട്ട് ഒരു ഒരു മുഖാമുഖം ഉണ്ടായിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു തുടക്കം കുറിക്കേണ്ടത് ഇന്ന് തന്നെയാണ്. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഞങ്ങളാരും ഇവിടെ ഇരിക്കുന്ന ആരും പെർഫെക്റ്റ് ആയ ആളുകളല്ല. പക്ഷേ കർത്താവിനെ പരിചയം കൊണ്ട് കർത്താവുമായിട്ടുള്ള ബന്ധം അത് വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളതിന്റെ സാക്ഷികളായിട്ട് ഞങ്ങൾ പലരുമായിരിക്കുന്നു. നിങ്ങൾക്കും ആ നിലയിലായിരിക്കാൻ കഴിയും. അതിനൊരു തുടക്കം കുറിക്കുക, നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിനായി ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് ആ ഹൃദയങ്ങളിൽ കടന്നു വരട്ടെ, അവിടുത്തെ തേജസ് കൊണ്ട് അത് നിറയട്ടെ. അതിന്റെ ഒരു മുറി പോലും ഇരുട്ടായിട്ട് ഇരിക്കരുത് എന്നൊരു നിർബന്ധം നമുക്കുണ്ടാവണം. ആ അതിന്റെ തൊട്ടുതാഴെ നാം വായിക്കുന്നത് അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. നാം വായിച്ച ആ വാക്യത്തിന് ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. നാം അവിടെ കണ്ടല്ലോ 2 കൊരിന്ത്യർ 10 നാം കണ്ടു ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. അവൻ ഓൾ ഡിസോബീഡിയൻസ് എന്നാണ് ഇംഗ്ലീഷിൽ അത് പറയുന്നത്. എല്ലാ അനുസരണക്കേടിനോടും അവൻ പ്രതികാരം ചെയ്യുക, എല്ലാ അനുസരണക്കേടിനോടും പ്രതികാരം ചെയ്യുക. പൗലോസ് അവന്റെ 7 കടന്നു വരുമ്പോൾ, 2 കൊരിന്ത്യർ 7 കടന്നു വരുമ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു തീഷ്ണതയെക്കുറിച്ച് നാം കാണുന്നുണ്ട്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം, അതിന്റെ 11 വാക്യം, 2 കൊരിന്ത്യർ 7:11. ദൈവഹിതപ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം, എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ്, എത്ര പ്രതികാരം നിങ്ങൾ ജനിപ്പിച്ചു. ഇന്ന് രാവിലെ ഞാനൊരു സഹോദരനോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ നമുക്കിനി വളരെ ചുരുക്കം ദിവസങ്ങളേ ഉള്ളൂ. ഞാനും പറഞ്ഞു, സഹോദരൻ നമുക്ക് ചുരുക്കം ദിവസങ്ങളേ ഉള്ളൂ, നമ്മൾ ഇന്ന് ജീവിച്ച പോലെയല്ല, നമുക്ക് കുറച്ചുകൂടെ പോകണം. ഞാനും പറഞ്ഞു, വേണം സഹോദരാ പോകണം. എത്ര പ്രതികാരം, എത്ര വാഞ്ച, എത്ര ഉത്സാഹം, ഇത് ദിനം പ്രതി നിനക്ക് വർദ്ധിച്ചു വരുന്നുണ്ടോ? അതോ ഓ ഞാനെ കൃഷ്ണ സമ്മതിയില് സഹോദരന്മാർക്കൊക്കെ എന്നെ കുറിച്ച് താല്പര്യമുണ്ട്, എന്റെ മൂക്കിലൊരു പനി വന്നാൽ അതിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതൊക്കെ മതി എന്ന് പറഞ്ഞാൽ എത്ര പ്രതികാരം, എത്ര ഉത്സാഹം, എത്ര വാഞ്ച എന്നുള്ള വാക്കുകൾ നിന്നെ സംബന്ധിച്ചിടത്തോളം അർത്ഥപൂർണ്ണമാവുകയില്ല, ആവുകയില്ല. നമുക്ക് നമ്മുടെ മുമ്പിൽ എത്ര നാളുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കിനി ലഭിക്കുന്ന നാളുകൾ ഞാനെന്ന എന്റെ ഭാവത്തെ എത്ര കീഴ്പ്പെടുത്താമോ അത്രയേറെ കീഴ്പ്പെടുത്തണം. ഡി എൽ മൂടി എന്ന് പറയുന്ന ഒരു ദേവദാസ് പറഞ്ഞ ഒരു ഒരു അനുഭവതയുടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഡി എൽ മൂടി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. വളരെ ലുപ്തനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, വളരെ ലുപ്തനാണ് അദ്ദേഹം, ചെറുപ്പം മുതലേ ലുപ്തനാണ്. ചിലരുണ്ടല്ലോ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോ അദ്ദേഹം ലുപ്തനായ ആള്, അദ്ദേഹം രക്ഷിക്കപ്പെട്ട ദൈവമകനായിത്തീർന്നു. ദൈവമകനായിത്തീർന്നപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി, എന്റെ ഈ ലുപ്ത നല്ലതല്ല, എനിക്കിത് മാറ്റിവെക്കണം. അദ്ദേഹം അങ്ങനെ ഇരുന്നപ്പോ മനഃപൂർവ്വം തന്നെ ആളുകൾ ഓരോന്ന് വന്ന് ചോദിച്ചാൽ ഓരോന്ന് കൊടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോ ഒരു തണുപ്പ് കാലമാണ്, ഇംഗ്ലണ്ടിലാണ്, തണുപ്പ് കാലത്ത് അയൽവാസി വന്നിട്ട് ചോദിച്ചു, സഹോദര ഞങ്ങളുടെ വീട്ടില് ഇറച്ചി തീരെയില്ല, നിന്റെ ഇവിടെ നിന്റെ സ്റ്റോർ റൂമിലെങ്ങാണ് തണുപ്പിച്ചു വെച്ചേക്കുന്ന ഇറച്ചി കഷ്ണം ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തരാമോ, ഞങ്ങൾക്ക് ഇന്നത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. ഈ ലുപ്തനായ മനുഷ്യൻ ചെന്ന് തന്റെ സ്റ്റോർ റൂം തുറന്നു നോക്കിയപ്പോ, തന്റെ ഫ്രീസർ തുറന്നു നോക്കിയപ്പം പല വലിപ്പത്തിലുള്ള ഇറച്ചി കഷ്ണങ്ങൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അദ്ദേഹം സ്വതവേ ലുപ്തനായതുകൊണ്ട് അതിന്റെ അകത്തെ ഏറ്റവും ചെറിയ കഷ്ണം എടുത്തു, ഏറ്റവും ചെറിയ കഷ്ണം എടുത്ത് കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോയപ്പോ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു, മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നു. ഓ പിശാജ് കൊണ്ടുവന്ന ഒരു ചിന്തയാണ്. പിശാജ് പറഞ്ഞു, നീ ഇതിനേക്കാൾ ചെറിയ കഷ്ണം വല്ലോ അതിന്റെ അകത്ത് കാണും, നീ ശരിക്കൊന്ന് നോക്ക്, ഇത്രയും വലിയ കഷ്ണം കൊടുക്കണ്ട, ഇതിനേക്കാളും ചെറിയ കഷ്ണം വല്ലോ കാണും, അത് കൊടുക്ക്, കാര്യം ഇത് കൊടുത്താൽ തിരിച്ചു കിട്ടുകയില്ല എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോ ഇദ്ദേഹം മനസ്സിലെ പിശാജിനോട് പറഞ്ഞു, പിശാജി നീ ഇനി കൂടുതൽ എന്നോട് കളിക്കരുത്, നീ കൂടുതൽ തെറ്റായ ചിന്തകൾ കൊണ്ടുവന്നാൽ ഞാൻ ഇതിന്റെ അകത്ത് ഇരിക്കുന്ന ഏറ്റവും വലിയ കഷ്ണം തന്നെ എടുത്ത് ആ മനുഷ്യന് കൊടുത്തു കളയും എന്ന് പറഞ്ഞു. ഇത്രയുള്ളൊരു എത്ര പ്രതികാരം, എത്ര വാഞ്ച, എത്ര ഉത്സാഹം, നമുക്കെതിരെ നമ്മൾ നിൽക്കാൻ അത്രയേറെ ഉത്സാഹം കാണിക്കണം. നമുക്കെതിരെ ഞാനെന്ന ഭാവത്തിനെതിരെ, എനിക്ക് എന്റെ ഭാര്യ, എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ ഞാൻ എന്റെ, അതിനെതിരെ നമുക്ക് ഓ അതിനെതിരെയുള്ള പ്രതികാരമായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതം. ഇങ്ങനെ ജീവിക്കാൻ ഒക്കുമോ? ജീവിക്കാൻ ഒക്കും. കർത്താവ് നമ്മളെ ശക്തരാക്കും. കർത്താവിനാൽ നമുക്കിത് സാധ്യമാണ്. ഈ മനോഹരമായ ജീവിതത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഒരു പാട്ടില് ഒരു വരി പാടുന്നുണ്ടല്ലോ, എങ്ങനെ ഈ കാര്യങ്ങളിലേക്ക് നമുക്ക് ഹൃദയപൂർവ്വം കടന്നു വരാനായിട്ട് കഴിയും. കർത്താവിന്റെ സ്നേഹത്തെ നാം ധ്യാനിക്കുമ്പോഴേ നമുക്കത് കഴിയുള്ളൂ. കർത്താവിന്റെ സ്നേഹത്തെ, കർത്താവ് ആരായിരുന്നു, അവിടുന്ന് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള ആ സമത്വം വിട്ടുകളഞ്ഞ്, പ്രിയ സഹോദര സഹോദരി എനിക്ക് നിനക്കും വേണ്ടി അവിടുന്ന് കാൽവറി ക്രൂശിൽ മരിച്ചു, ശാപമൃത്യു അവിടുന്ന് ഏറ്റു. ആർക്കു വേണ്ടി? പാപിയിൽ പ്രധാനിയായി തിരുനായനെ ഉയരവും കണ്ടിട്ടുണ്ടോ? ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം. പാപിയിൽ പ്രധാനിയായിരുന്നു എന്നെ തേടി അവിടുന്ന് കാൽവർ ക്രൂശിൽ ശാപമൃത്യുവിനെ ഏറ്റല്ലോ. ആ സ്നേഹത്തെ ധ്യാനിക്ക്. ആ സ്നേഹത്തെ ധ്യാനിക്കുമ്പോ ഞാനെന്ന പാപത്തിന് അവിടെ നിൽക്കാനൊക്കെയില്ല. കാൽവർ ക്രൂശിലെ ആ വെളിപ്പാടിന് മുമ്പിൽ ഞാൻ എന്ന് പറയുന്ന പാപത്തിനവിടെ നിൽക്കാനായിട്ട് കഴിയില്ല. ഓ സഹോദര കുഞ്ഞെ, ചെറുപ്പക്കാരാ, നിന്റെ മനസ്സിൽ ഞാനെന്ന പാപം അത് കടന്നു വരികയാണോ? ഞാൻ ഒരു ഒറ്റമൂലി പറയാം, നീ കർത്താവിന്റെ കാൽവർ ക്രൂശിലെ ധ്യാനിക്കുക. കർത്താവിന്റെ സ്നേഹത്തെ അല്പനേരം ധ്യാനിക്കുക. കർത്താവേ, കർത്താവേ, നീ എനിക്കായി എന്ത് പാടുപെട്ടു, പാടുപെട്ടു. ആരെ തേടി നീ ഇത് ചെയ്തു? പാപിയെ പ്രധാനിയായ എനിക്ക് വേണ്ടി നീ ഇത് ചെയ്തെങ്കിൽ, ഇത്ര സ്നേഹം എനിക്ക് വേണ്ടി എരിഞ്ഞെങ്കിൽ, പാട്ടുകാരൻ പറയുന്നത് ഇത്ര സ്നേഹം എരിഞ്ഞെങ്കിൽ എന്നാണ്. ഓ കർത്താവ്, ഇത്ര സ്നേഹം കൊണ്ട് എരിഞ്ഞെങ്കിൽ എനിക്കും കർത്താവിനോടുള്ള സ്നേഹത്തിൽ എരിവാനായിട്ട് കഴിയും. എത്ര എരിവ്, എത്ര പ്രതികാരം, എത്ര ഉത്സാഹം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ സഹായിക്കുക.